2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. പകരമില്ലാത്ത ഹൃദയപ്രതാപം. മെഡിസിന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ CMD ഡോക്ടർ പ്രതാപ് കുമാർ. പ്രതിസന്ധികൾക്ക് മീതെ ആത്മവിശ്വാസം കൊണ്ട് സ്വന്തം സാമ്രാജ്യം തീർത്ത ഡോക്ടർ പ്രതാപിന്റെ ജീവിതം തളരാത്ത മനോവീര്യത്തിന്റെ വിജയചരിത്രം കൂടിയാകുന്നു. ജയസൈശ്വര്യ എഴുതുന്നു. മെഡിസിൻ പഠിച്ചിറങ്ങിയ ഭൂരിഭാഗം പേരും തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ കയറി ജീവിതം സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാലം, ഇടയ്ക്ക് കിട്ടുന്ന അവധികൾ, കുടുംബത്തിന്റെ സുരക്ഷിതത്വം, കുട്ടികളുടെ ഭാവി, ഇവയ്ക്കപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ചവർ ചുരുക്കം. സ്വർഗമെന്ന് കരുതപ്പെട്ടിരുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു ചാടാൻ അന്നൊരു യുവ കാർഡിയോളജിസ്റ്റ് തീരുമാനിച്ചു. ഒരിടത്തും രണ്ടാമനാവില്ലെന്ന വാശിയായിരുന്നു ഊർജം. വെല്ലുവിളികളെ അവസരങ്ങളാക്കാൻ കഠിന പ്രയത്നം നടത്തി. പിന്നീട് സംഭവിച്ചത് ചരിത്രം. രോഗികൾ പറയും, പ്രതാപ് ഡോക്ടർ കൈവച്ചാൽ പിന്നെ പേടിക്കേണ്ട. ആ വിശ്വാസം ലോകപ്രശസ്തി ആർജിച്ചു. രാജ്യത്ത് ഏറ്റവും വൈദഗ്ധ്യത്തോടെ ഏറ്റവും അധികം ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യുന്ന തൊട്ടതെല്ലാം പൊന്നാക്കിയ മെഡിസ്ട്രീന ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ എൻ പ്രതാപ് കുമാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. റിസ്ക് എടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ എന്നതാണ് പ്രതാപിന്റെ വിജയരഹസ്യം. അക്കാലത്ത് ഭേദപ്പെട്ട നിലയിൽ പഠിക്കുന്ന ഒരാൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിനാവും തിരഞ്ഞെടുക്കുക. കുടുംബത്തിൽ എല്ലാവർക്കും മെഡിസിൻ തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഇഷ്ടം. കണക്കിൽ മിടുക്കനായിരുന്നു പ്രതാപ്. പത്രം ഏജന്റായ അച്ഛനും കുടുംബത്തിനും താങ്ങാവാനായിരുന്നു MBBS കഴിഞ്ഞപ്പോൾ ആഗ്രഹം. MD എടുത്ത ശേഷവും കാർഡിയോളജിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റവും അധികം കാർഡിയാക് ബെഡുള്ള ലോകത്തിലെ രണ്ടാമത്തെ ആശുപത്രിയായ അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലായിരുന്നു പഠനം. മോഹിച്ചത് പീഡിയാട്രിക് ആയിരുന്നെങ്കിലും കിട്ടാക്കനിയെന്ന് കരുതിയ കാർഡിയോളജി ലഭിച്ചത് തലവര മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അക്കാലത്ത് കാത്തലാബ് ഇല്ലായിരുന്നു. 4 മാസം മദ്രാസിൽ പരിശീലനത്തിന് പോയെങ്കിലും ഒന്നും പഠിച്ചില്ല. ഒരിക്കലും ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യാനാവില്ലെന്നാണ് അന്ന് കരുതിയത്. വഴിമാറ്റിയ അപരിചിത. ഏത് വിധേനയും ആൻറ്റിയോപ്ലാസ്റ്റി വശത്താക്കാൻ പ്രതാപ് തീരുമാനിച്ചു. മുട്ടാത്ത വാതിലുകളില്ല. നാസിക്കിൽ വെച്ച് ഡോക്ടറായ പല്ലവിയെ പരിചയപ്പെട്ടതാണ് വഴിത്തിരിവായത്. പല്ലവിയുടെ ഭർത്താവ് ഇറ്റലിയിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വഴി ഇറ്റലിയിൽ പ്രതിഫലത്തോടുകൂടിയില്ലാത്ത ഫെലോഷിപ്പിന് അവസരമൊരുങ്ങി. പക്ഷെ ചെലവിന് കൂടി വഴി വേണ്ടേ? അതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. 120 ആശുപത്രികളിൽ ഫെലോഷിപ്പിന് അയച്ചതിൽ 2 എണ്ണം മാത്രം ലഭിച്ച സമയത്ത് പതറാത്ത പ്രതാപനുണ്ടോ കുലുങ്ങുന്നു. പ്രതീക്ഷയോടെ ഇറ്റലി കടമ്പ കടക്കാൻ വഴി തെരഞ്ഞു. SBIയിൽ നിന്ന് ലോൺ ലഭിച്ചതോടെ ശുക്രനുദിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വേറിട്ട ചിന്തകൾ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ലെക്ചററായി നിയമനം ലഭിച്ചിരുന്നു. അന്നതിൽ തുടർന്നിരുന്നെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ HOD ആകുമായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഒന്നാമനാകാൻ 60 വയസ്സുവരെ കാത്തിരിക്കണമായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. വളർച്ചയിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ചികിത്സ കൊടുക്കാനും ആവില്ല. അന്ന് കൊല്ലം ബെൻസിഗർ ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റി വിഭാഗമില്ല. രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണം. പ്രതാപ് ചുമതലയേറ്റ് 2 വർഷം കൊണ്ട് ബെൻസിഗറിനെ കൊല്ലത്തെ ഏറ്റവും മികച്ച ആശുപത്രിയാക്കി. അന്നത്തെ മുഖ്യമന്ത്രി EK നയനാർ, മുൻ മന്ത്രി ബേബി ജോൺ എന്നിവർ ചികിത്സയ്ക്കായി ബെൻസിഗർ ആശുപത്രിയിൽ തിരഞ്ഞെടുത്തത് ഡോക്ടർ പ്രതാപിന്റെ ചികിത്സാ വൈദഗ്ധ്യം കൊണ്ടുകൂടിയായിരുന്നു. ഇടയ്ക്ക് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റിൽ സേവനമനുഷ്ഠിക്കാനായി. അവിടെ വെച്ച് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി എബ്രാഹാം എന്ന ഹരിപ്പാട്ടുകാരനെ മാനസികവും ശാരീരികവുമായി തയ്യാറെടുപ്പിച്ചു. അദ്ദേഹത്തെ ശസ്ത്രക്രിയയിലേക്ക് തിരിച്ചുവിടാനും ഡോക്ടർ പ്രതാപിന് കഴിഞ്ഞു. രോഗികൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയും നൽകി. ധാക്ക തന്ന അവസരം. പ്രശാന്ത് എന്നൊരു അനസ്തെറ്റിസ്റ്റാണ് ബംഗ്ലാദേശിലെ ധാക്കയിൽ കാത്തലാബ് തുടങ്ങുന്ന അവസരത്തെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിലെ ജനസംഖ്യ അന്ന് 3 കോടിയും ബംഗ്ലാദേശിന്റേത് 19 കോടിയുമായിരുന്നു. അതിൽ 20% അതിസമ്പന്നരാണ്. 2 സർക്കാർ ആശുപത്രികളിൽ മാത്രമേ കാത്തലാബ് ഉണ്ടായിരുന്നുള്ളൂ. സ്വകാര്യ ആശുപത്രിയിലെ കാർഡിയാക് മേധാവിയായാണ് പ്രതാപ് പോകുന്നത്. മറ്റുള്ളവർ ചെറിയ രാജ്യമെന്ന് കരുതി ഒഴിവാക്കുന്ന ബംഗ്ലാദേശിലെ ധാക്കയിൽ കാത്തലാബ് അടക്കം എല്ലാ സൗകര്യവുമുള്ളതിനാൽ വലിയൊരവസരം പ്രതാപ് മുന്നിൽ കണ്ടു. ധാക്കയിലെ 4 കോടി രോഗികളെ ചികിത്സിക്കുന്നത് കർമ്മനിരതനായ ഡോക്ടർക്ക് പ്രതീക്ഷ നൽകി. അവിടെ ആദ്യമായി പ്രൈമറി ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യുന്നതും സങ്കീർണമായ ആൻറ്റിയോപ്ലാസ്റ്റിക് തുടക്കം കുറിച്ചതും ഡോക്ടർ പ്രതാപാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിമാരായ ബീഗം ഖാലിദ, ഷെയ്ഖ് ഹസീന എന്നിവരുമായി നല്ല ബന്ധം പുലർത്തി. 6 മാസത്തിൽ ധാക്കയിൽ വലിയ മാറ്റമുണ്ടാക്കി. കാട്ടിനുള്ളിലെ പരിയാരം. പരിയാരം മെഡിക്കൽ കോളേജിൽ കാത്തലാബ് ഇല്ലാതിരുന്ന കാലം. വലിയൊരു കാട്ടിനുള്ളിൽ പരിയാരം ആർക്കും വേണ്ടാതെ നിലകൊണ്ടു. പക്ഷേ പ്രതാപ് കാലെടുത്ത് വെച്ചതോടെ 3 മാസത്തിനകം ഏറ്റവും അധികം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന 2-ാമത്തെ സ്ഥാപനമായി പരിയാരം മാറി. വ്യക്തിഗതമായി ഏറ്റവും അധികം ബലൂൺ ശസ്ത്രക്രിയകൾ ചെയ്തു. 4 ഹൃദ്രോഗ വിദഗ്ധരെ കൂടെ നിർത്തുവാനും അവരുടെ ചികിത്സാ നൈപുണ്യ വികസനത്തിൽ സഹായിക്കാനും ഡോക്ടർ പ്രതാപിന് സാധിച്ചു. ഇതിനിടയിലാണ് മണിപ്പാലിൽ അവസരം ലഭിക്കുന്നത്. അവിടുത്തെ CEO ബേസിൽ എങ്ങനെയോ പരിയാരത്തെ മെടുക്കൻ പയ്യനെക്കുറിച്ച് അറിഞ്ഞു. അവസാന മാസം ലഭിച്ച ശമ്പളം എത്രയെന്ന് തിരക്കി. ഭാഗ്യത്തിന് 4 വർഷത്തിനിടയ്ക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന ശമ്പളം ആ മാസമായിരുന്നു. അതിന്റെ ഇരട്ടി ശമ്പളം നൽകി ബാംഗ്ലൂരുവിലെ മണിപ്പാൽ ഹോസ്പിറ്റൽ HOD ആയി നിയമിച്ചു. അവിടെ 9 വിദഗ്ധർ ചെയ്തിരുന്നതിന്റെ ഇരട്ടി ശസ്ത്രക്രിയകൾ ചെയ്ത് പ്രതാപ് ചരിത്രം രചിച്ചു. തലസ്ഥാനത്തേക്ക് ഭാര്യയും മെഡിസിന ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ മഞ്ജു പ്രതാപിന്റെ നിർബന്ധം മൂലമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അന്നിവിടെ PRSൽ മാത്രം കാത്തലാബില്ല. PRS CEO ആയിരുന്ന മുരുകനെ സന്ദർശിച്ച് കാത്തലാബ് തുടങ്ങാൻ സമ്മതിപ്പിച്ചു. മണിപ്പാലിൽ രാജിക്കത്ത് നൽകി തലസ്ഥാനത്തേക്ക് വണ്ടി കയറാൻ നിന്നപ്പോഴാണ് അദ്ദേഹം വിളിച്ച് പദ്ധതി ഉപേക്ഷിക്കുന്നതായി പറഞ്ഞത്. മറ്റാരാണെങ്കിലും തകർന്നു പോയാനെ. പക്ഷേ താൻ സ്വന്തമായി ലാബ് തുടങ്ങാമെന്നും സ്ഥലം മാത്രം തന്നാൽ മതിയെന്നും പ്രതാപ് പറഞ്ഞതോടെ അദ്ദേഹം തന്നെ കാത്തലാബ് തുടങ്ങി. അതിന് കാരണമായത് പ്രതാപ് പകർന്നു നൽകിയ ആത്മവിശ്വാസം മാത്രമായിരുന്നു. കഴിവിലുള്ള വിശ്വാസം. തന്റെ കഴിവിൽ പ്രതാപിന് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഭൂമിയും കെട്ടിടവും ഇല്ലാത്തവരായിരുന്നു പ്രശ്നം. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയെക്കുറിച്ച് അറിയുന്നത് അക്കാലത്താണ്. ഒരു ദിവസം പുലർച്ചെ ആരുമറിയാതെ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ കാത്തലാബ് തുടങ്ങുന്ന പദ്ധതി നടക്കില്ലെന്ന് പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞെങ്കിലും ക്ഷമയോടെ പ്രതാപ് കാത്തിരുന്നു. 6 മാസം കഴിഞ്ഞ് അവിടുത്തെ വിസിറ്റിംഗ് കാർഡിയോളജിസ്റ്റ് നെഞ്ചുവേദനയുമായി ചെന്ന ഒരു കന്യാസ്ത്രീയെ ചികിത്സിക്കാതെ പറഞ്ഞുവിട്ടു. ഇതോടെ എങ്ങനെയെങ്കിലും കാർഡിയോളജിസ്റ്റിനെ നിയമിക്കാനും കാത്തലാബ് സജ്ജീകരിക്കാനും അവർ തീരുമാനിച്ചു. 2009 ഡിസംബറിൽ അങ്ങനെ മെഡിസ്ട്രീന എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. ഇടുക്കി തൊടുപുഴയിൽ ആദ്യമായി കാർഡിയാക് ലാബ് കൊണ്ടുവന്നതും പ്രതാപാണ്. എന്നാൽ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നടത്തിപ്പുകാരുടെ ചില ഇടപെടലുകൾ കാരണം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായതിനാൽ ആ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ESI ഉണർവ്. സാധാരണക്കാരിൽ ചികിത്സ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതാപ് കൊല്ലം ESI ആശുപത്രിയുമായി ബന്ധപ്പെടുന്നത്. ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആദ്യ കാർഡിയോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ പ്രതാപായിരുന്നു. ആഴ്ചയിൽ 1 വട്ടം 3 മണിക്കൂർ പോയാൽ മതിയായിരുന്നു. പ്രൈവറ്റ് ആശുപത്രികളുമായി എംപാനൽ ചെയ്യുന്ന ആശയം അവിടുത്തെ സൂപ്രണ്ടിനോട് പറഞ്ഞത് പ്രതാപാണ്. രോഗികളെ എന്തിനു മറ്റ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു എന്നാണ് പ്രതാപ് ചിന്തിച്ചത്. എന്നാൽ കാത്തലാബ് തുടങ്ങുന്ന പദ്ധതി പരാജയപ്പെട്ടു. അത് ചെയ്യുന്നത് സർക്കാർ അംഗീകൃത ഏജൻസിയായ LNT ആയിരുന്നു. കാത്തലാബിനായി LNT നിശ്ചയിച്ചിരുന്നത് 9 കോടിയായിരുന്നു. 6 കോടിയിൽ കാത്തലാബ് പൂർത്തീകരിക്കാമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ചൗഹാന് പ്രതാപ് ഉറപ്പു നൽകി. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ആക്ഷേപമുയർന്നു. ചൗഹാൻ മെഡിക്കൽ കമ്മീഷണറായപ്പോൾ PPP മോഡലിൽ ഇതിനായി ശ്രമിച്ചു. അങ്ങനെയാണ് ESIയിൽ കാർഡിയാക് സെന്റർ തുടങ്ങുന്നത്. 11 വർഷം കൊണ്ട് 5000 മുകളിൽ ആൻഡിയോപ്ലാസ്റ്റി ചെയ്യാനും 2 ലക്ഷത്തോളം പേരെ ചികിത്സിക്കാനും സാധിച്ചു. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ESI സൗകര്യത്തെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാർഡിയോളജി വിഭാഗത്തെ ഇല്ലാതാക്കിയതോടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും പ്രവർത്തിക്കാത്ത ആശുപത്രിയായി ESI മാറിയെന്നും അതിനെ ഇപ്പോഴത്തെ സൂപ്രണ്ട് കാരണക്കാരനായെന്നും പ്രതാപ് പറയുന്നു. ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ജനങ്ങളോ രാഷ്ട്രീയ സംവിധാനങ്ങളോ തയ്യാറായില്ലെന്നും കൊത്തോടെ പ്രതാപ് ഓർത്തെടുക്കുന്നു. ദ്വീപുകളുടെ നാട്ടിലേക്ക്. 2014 മാലിദ്വീപിലെ കൌൺസിലർ നെഞ്ചുവേദനയുമായി തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ആശുപത്രിയിലെത്തി. സാധാരണയുള്ളതിന്റെ ഇരട്ടി തുകയാണ് ആൻജിയോഗ്രാമിന് അയാളിൽ നിന്ന് ചാർജ് ചെയ്തത്. അന്ന് പ്രതാപ് ചങ്ങനാശ്ശേരിയിൽ ചികിത്സിക്കാൻ പോയിരിക്കുകയായിരുന്നു. പ്രതാപിനെക്കുറിച്ചറിഞ്ഞ കൗൺസിലർ ഓടിപ്പാഞ്ഞ് ചങ്ങനാശ്ശേരിയിലെത്തി. 9000 രൂപയ്ക്ക് പ്രതാപ് ആൻജിയോഗ്രാം ചെയ്തു കൊടുത്തു. 3.5 ലക്ഷം പേരുള്ള മാലിയിൽ കാത്തലാബ് ഒരുക്കാമോ എന്ന് അയാൾ ചോദിച്ചു. 1000 ദ്വീപുകൾ ചേർന്ന മാലിയിൽ മെഷീൻ എത്തിക്കുന്നതുൾപ്പെടെ വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് അതിന് തയ്യാറായതോടെ കാത്തലാബ് തുടങ്ങി. 700 ആൻജിയോപ്ലാസ്റ്റി പ്രതിവർഷം ചെയ്തു. 50% പേരെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 40 ലക്ഷത്തിലേറെ രൂപ കിട്ടാനുണ്ടെന്ന് പ്രതാപ് പറയുന്നു. ESI കോർപ്പറേഷന് 11 വർഷത്തിൽ 35 കോടിയുടെ ലാഭമുണ്ടാക്കി. ചങ്ങനാശ്ശേരിയിലും തൊടുപുഴയിലും കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആശുപത്രി അധികൃതർ ബുദ്ധിമുട്ടുണ്ടാക്കിയത് പ്രതാപിനെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി. എങ്കിലും അക്കാലത്ത് മികച്ച ഹൃദ്രോഗ ചികിത്സ കടന്നെത്താതിരുന്ന ഇടുക്കി കോട്ടയം ജില്ലകളിൽ കാത്തലാബ് അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് ഡോക്ടർ പ്രതാപ് കാരണക്കാരനായി. അംഗീകാരം അകലെ. 2017 ഹരിയാനയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കാർഡിയാക് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചു. സിവിൽ ആശുപത്രികളിൽ ടെൻഡർ വിളിച്ചിരുന്നു. 50,000 രൂപയ്ക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ടെൻഡർ പിടിച്ചു. 7,000 പേർക്ക് 1 വർഷം 4 ജില്ലാ ആശുപത്രികളിലായി ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 1 മാസം ഹരിയാനയിലെ 750 ശസ്ത്രക്രിയകളിൽ 700 ചെയ്തത് പ്രതാപിന്റെ സ്ഥാപനമാണ്. 4 ലക്ഷം ജനങ്ങളെ ചികിത്സിച്ചു. 35,000 പേർക്ക് ബലൂൺ ശസ്ത്രക്രിയ ചെയ്തു. സർക്കാരിനും ആശുപത്രിക്കും 300 കോടിയുടെ ലാഭമുണ്ടാക്കി. പക്ഷേ അത് രാഷ്ട്രീയക്കാരും ജനങ്ങളും കണ്ടില്ലെന്നു നടിച്ചു. അന്ന് സർക്കാർ തരുന്ന തുക കാലാനുസരണം വർദ്ധിപ്പിക്കാൻ കരാറിൽ എഴുതി ചേർക്കാത്തത് തെറ്റായിപ്പോയെന്ന് പ്രതാപ് ഓർക്കുന്നു. 2013 CTO ക്ലബ്ബ് തുടങ്ങി. ഇന്ത്യയിലെ ബലൂൺ ശസ്ത്രക്രിയാ വിദഗ്ധരുടെ സംഘടനയുടെ ചെയർമാനായ ആദ്യ മലയാളി പ്രതാപാണ്. മെഡിസ്ട്രീന പ്രവർത്തിക്കുന്ന 3 സംസ്ഥാനങ്ങളടക്കം ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിലും 17 വിദേശ രാജ്യങ്ങളിലുമായി 100 കണക്കിന് ഹൃദ്രോഗ വിദഗ്ധർക്ക് പ്രതാപ് പരിശീലനം നൽകുന്നുണ്ട്. ഇതിനൊപ്പം സാധാരണക്കാരിലേക്ക് മികച്ച ഹൃദ്രോഗ ചികിത്സ എത്തുന്നതും സ്വന്തം പാഷനു വേണ്ടിയാണെന്ന് ഡോക്ടർ പ്രതാപ് പറയുമ്പോഴും മറുവാക്കില്ലാതെ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമേ സാധിക്കൂ.